ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു ലവ് സ്റ്റോറി ആണ് കേട്ടോ. ഈ ലവ് സ്റ്റോറി എനിക്ക് അയച്ചേക്കുന്നത് ബൈ എ സ്ട്രേഞ്ചർ. അപ്പോൾ സ്ട്രേഞ്ചർ എന്ന് തന്നെയാണ് നമ്മുടെ മെയിൽ ഐ ഡിയുടെ പേരും. അപ്പോൾ നമുക്ക് സ്ട്രേഞ്ചറിനെ തന്നെ വിളിക്കാം കേട്ടോ. പേര് സ്ട്രേഞ്ചർ. കൂടുതൽ എന്താ പറയുക, പറഞ്ഞ് കോളാക്കാണ്ട് ഞാൻ ഡയറക്റ്റ് സ്റ്റോറിലേക്ക് പോവാം. ഹായ് ചേച്ചി, സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ചേച്ചിയുടെ പോഡ്കാസ്റ്റ് സ്ഥിരമായി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചൊരു മിഡ് നൈറ്റിൽ ഹെഡ്സെറ്റ് ഇട്ട് കേൾക്കാനൊരു പ്രത്യേക വൈബാണ്. താങ്ക് യു സോ മച്ച്. ഓരോ സ്റ്റോറി കേൾക്കുമ്പോഴും വിചാരിക്കും എൻ്റെ സ്റ്റോറിയും പറയാമെന്ന്. ബട്ട് കഥ എഴുതാൻ അറിയാത്തത് കൊണ്ടാണോ അതോ വലിയ കഥയൊന്നും ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, എഴുതിയില്ല. ബട്ട് ഇപ്പോൾ എനിക്കത് എഴുതണമെന്ന് തോന്നി. ഈ സ്റ്റോറി ചേച്ചി കാണുമോ വായിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സ്റ്റോറി പറയാം. പിന്നെ എൻ്റെ നെയിം പറയണ്ട, അനോണിമസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ സ്റ്റോറിയിലോട്ട് കടക്കാം. ഇതത്ര വലിയ ലവ് സ്റ്റോറി ഒന്നും അല്ല. ഇതിനെ വെറും ലവ് സ്റ്റോറി എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് വൺ സൈഡ് ലവ് സ്റ്റോറി എന്ന് വിളിക്കുന്നതാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ എന്ന് പറയുന്നത്. പുള്ളിക്ക് എഴുതിയിട്ടുള്ള ഇൻട്രോ ഇതിനു മുന്നേ എഴുതിയിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, സ്റ്റോറി ടെല്ലിംഗ് ഐഡിയയിൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടോ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ വായിക്കാൻ അല്ലെങ്കിൽ അറിയാൻ പോകുന്നത് ഒരു സ്ട്രേഞ്ചറിൻ്റെ ലവ് സ്റ്റോറിയാണ് കേസ്. അപ്പോൾ ഓക്കെ ഫൈൻ, നമുക്കിനി കഥയിലോട്ട് കടക്കാം. കഥ ആരംഭിക്കുന്നത് ഏതാണ്ട് 4-5 ഇയേഴ്സ് മുൻപേ ആണ്. യാ, ഇറ്റ്സ് എ ലോങ് ബട്ട് ഷോർട്ട് സ്റ്റോറി. എനിവേ, ഞാൻ അവളെ കാണുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ട്രിപ്പിൽ വെച്ചിട്ടാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവളുടെ വീടും. ഞങ്ങൾ ചെറിയ റിലേറ്റീവ്സ് കൂടിയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ക്രഷ് അടിച്ചു. അതുപിന്നെ പ്രായത്തിൻ്റെ ഓരോരോ ഇൻഫാക്ച്വേഷൻ അല്ലാതെ എന്തും. ഞങ്ങൾ വണ്ടി വെച്ച് കുറേ സംസാരിച്ചായിരുന്നു. അങ്ങനെ ആ ഇൻസിഡൻ്റൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇക്കാര്യം ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് മുമ്പ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനോട് ഇക്കാര്യം ഞാൻ പറഞ്ഞു. അവനെനിക്ക് ഇവളെ അറിയാം, അവനും ഇവളെ അറിയാം. അങ്ങനെ അതുവരെ എൻ്റെ മനസ്സ് മാത്രം വെച്ചിരുന്ന ആ ക്രഷ് ഞാൻ അവനോടും പറഞ്ഞു. പറഞ്ഞത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവൻ എന്നോട് പറഞ്ഞു, എടാ അനക്ക് അവളെ ഇഷ്ടമായിരുന്നു, എന്നിട്ട് ഇത്രയും കാലമായിട്ടും എൻ്റെ ഒപ്പം നടക്കണ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ അവൻ എന്നെ അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ ചെറിയ ക്രഷിനെ വലിയ ലവാക്കി മാറ്റി. അങ്ങനെ അവളോട് എൻ്റെ അഗാധമായ പ്രണയം പറയാൻ തുടങ്ങുകയായിരുന്നു. പിന്നെ പിന്നെ അവളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് അവൾ വേറെ കമ്മിറ്റഡ് ആകുന്നത്. അത് ഞാൻ അറിഞ്ഞത് അവളുടെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു. അതറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഡെസ്പായി, ആകെ ഫുൾ വിഷമം, ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥ. എനിക്ക് അവളോട് എൻ്റെ കാര്യം നേരത്തെ പറയായിരുന്നു. അങ്ങനൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു. ബട്ട് ഞാൻ ഗിവപ്പ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ഒരു 2 ദിവസം അവളോട് ഞാൻ മിണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് വന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്, എന്താ മൈൻഡ് ചെയ്യാത്ത അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് തോന്നി, മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ അവളോട് പോയി ചോദിച്ചു, നിനക്ക് ഇങ്ങനൊരു ലൈൻ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, സത്യമാണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് ഇങ്ങനൊന്നും ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിനക്കിത് സീരിയസ് ആയി കൊണ്ടുപോകാൻ പറ്റുമോ, നിൻ്റെ ഡാഡിയുടെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ എന്ന്. ഇവളുടെ ഡാഡി കുറച്ച് സീനാണ്, ബട്ട് ആള് പാവമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, സീരിയസ് ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനോട് ഇഷ്ടമാണ് പറഞ്ഞത്, അല്ലാണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാന്ന്. ഞാൻ അവനോട് ഇഷ്ടമല്ല എന്ന് പറയാം എന്നും പറഞ്ഞ് അന്ന് അവൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ അവനോട് പോയി ഇഷ്ടമല്ല എന്നൊന്നും പറയണ്ട. ബട്ട് അവൾ പറഞ്ഞു, അല്ല ഞാൻ അവനോടത് പറയും. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പോയി പറയും. അപ്പം ഞാൻ കുറച്ച് റഫായിട്ടാണ് അവളോട് സംസാരിച്ചത്. അവൾക്കത് നല്ല ഫീലായിരുന്നു. ബട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവൾ പോയി. പിന്നെ അവളെ കാണുന്നത് 2 ഡേയ്സ് കഴിഞ്ഞാണ്. അവളെ കണ്ടപ്പോൾ ഞാൻ അടുത്ത് പോയി സംസാരിച്ചു. ബട്ട് അപ്പോഴാണ് അവൾ പറയുന്നത്, അന്ന് നീ പറഞ്ഞത് എനിക്ക് നല്ല ഹേർട്ടായിരുന്നു. അന്ന് നൈറ്റ് ഞാൻ കുറേ കരഞ്ഞു. അന്നത് കേട്ടപ്പോൾ എനിക്കും വിഷമായി, ഞാനും ഭയങ്കരമായിട്ട് സാഡായി. ബട്ട് അത് കഴിഞ്ഞ് ഞാൻ സോറിയൊക്കെ പറഞ്ഞ് സെറ്റിലാക്കി. അപ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾക്കുള്ളതുപോലെ എന്നെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ തന്നെ കണ്ടാൽ പറയാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവളെ കാണും, സംസാരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കോളേജ് സ്റ്റാർട്ടായി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്, അവളിപ്പോൾ ടെൻത്തും. അങ്ങനെ കോളേജിൽ ഒരു ഫ്രണ്ടിനെ സെറ്റാക്കി. അടുത്ത അവളെന്നോട്, ആ ഫ്രണ്ട് ഭയങ്കര കമ്പനിയായി. അവളെന്നോട് പറഞ്ഞു, അവളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു അവളെ പോയി പ്രപ്പോസ് ചെയ്യാൻ. ബട്ട് എനിക്കുള്ള പേടി പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, പേടിച്ചു നിന്നാൽ നിനക്കൊന്നും നടക്കില്ല, നിൻ്റെ ലൈഫിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ നീ അതിന് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ്. നിൻ്റെ മനസ്സിൽ മാത്രം വെച്ചാണെന്നാൽ അവളതറിയില്ലല്ലോ, പിന്നീട് അതോർത്ത് നീ വീണ്ടും ഡിപ്രസ്ഡ് ആവും. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിത് അവളോട് പറയണമെന്ന് തോന്നി. എന്തായാലും ഈ സ്റ്റോറി എഴുതുന്ന ദിവസം ഞാനത് അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പോവുകയാണ്. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല, മേ ബി സെക്കൻഡ് എപ്പിസോഡ് ഉണ്ടാവും, അറിയില്ല. ഇവളുടെ റിപ്ലൈ എന്താണെന്ന് അറിയട്ടെ. ചേച്ചിക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഞാൻ ഇത്രയും കാലമായിട്ടും പറയാതിരുന്ന എൻ്റെ പ്രണയം വിജയിക്കുമോ? വിത്ത് ലവ്, അനോണിമസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി സ്റ്റോറി. അയ്യോ, സ്റ്റോറി തീർന്നു. ഒക്ടോബർ 18-ന് കേട്ടോ ഈ സ്റ്റോറി എനിക്ക് അയച്ചേക്കുന്നത്. അപ്പോൾ മേ ബി ഇപ്പോൾ നവംബർ 14 ഒരു മാസം കഴിയാറായി. പക്ഷേ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു നവംബർ 14. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് മേ ബി ഡിസംബറിലോ ജാനുവരിയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മാസമായിട്ടുണ്ടാവും. ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി എന്ത് പറഞ്ഞു എനിക്കറിയില്ല. എന്തായാലും ഞാനിതിൻ്റെ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ഇയാൾ കൊടുത്ത അഡ്വൈസ് പ്രകാരം വേണ്ടാന്ന് പോയി മറ്റാളോട് പറയണമെങ്കിൽ ഇയാളോട് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലവ് ഉണ്ടാവണം. ലവ് ആണോ എന്ന് എനിക്കറിയില്ല, മേ ബി ഒരു ക്രഷോ ഇൻഫാറ്റുവേഷനോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ മേ ബി ചിലപ്പോൾ ഒരു 50% ഒരു 60-70% എസ് പറയാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദേർ ഇസ് എ ചാൻസ് ദാറ്റ് നിങ്ങളെ നല്ലൊരു ഫ്രണ്ടായിട്ടുള്ള ഈ സ്ട്രേഞ്ചറിനെ ആ പെൺകുട്ടി ഒരു ഫ്രണ്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ബ്രദർ, അങ്ങനെ ആയിരിക്കാം കാണുന്നത്. അപ്പോൾ ഐ കെ നോട്ട് പ്രെഡിക്റ്റ് എനിത്തിങ്, എനിക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിവേ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി ദൈവം ഏത് സ്ട്രേഞ്ചർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചാണ്. ഐ നീഡ് ടു നോ എന്താണ് ആ കുട്ടിയുടെ റിപ്ലൈ എന്ന്. എനിക്ക് മാത്രമല്ല, എൻ്റെ ലിസ്ണേഴ്സിനും അതറിയാൻ ഭയങ്കരമായിട്ട് ആ താല്പര്യം ഉണ്ടാവും. ഐ നോ ദാറ്റ്. അപ്പോൾ സ്ട്രേഞ്ചർ, പ്ലീസ് സെൻഡ് ദ സെക്കൻഡ് പാർട്ട് സൂൺ. അത് ഞാൻ വേഗം തന്നെ വായിക്കട്ടെ, എങ്കിലും എൻ്റെ ആരാധകർക്ക്, ക്ഷേ എൻ്റെ ലിസ്ണേഴ്സുണ്ട്, ലിസ്ണേഴ്സിന്. ഐ നോ ദാറ്റ് ലിസ്ണേഴ്സ് ഡേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേഗം അയക്കൂ, വേഗം അയക്കുന്നു. ആരാധകരെ ശാന്തരാകൂ, നമ്മുടെ സ്ട്രേഞ്ചർ തീർച്ചയായിട്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അയക്കും. എന്താണ് പിന്നീട് നടന്നതെന്നുള്ളത്, പ്രപ്പോസ് ചെയ്തോ, പ്രപ്പോസ് ചെയ്തിട്ട് എന്താണ് റിപ്ലൈ ചെയ്തൊന്നും എനിക്കറിയില്ല, പുള്ളിക്ക് മാത്രമാണ് അറിയാം. അപ്പോൾ വേഗം തന്നെ പുള്ളി സെക്കൻഡ് പാർട്ട് അയക്കുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യേണ്ട മെയിൽ ഐ ഡി mega1827@gmail.com ആൻഡ് മൈ ഇൻസ്റ്റഗ്രാം ഐ ഡി veermex@mezz. ഓൾസോ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, മേഘ അല്ല, മേഘ ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് MEKHA, it is MEGHA. ചില ആൾക്കാർ MEG എന്ന് എഴുതാറുണ്ട്, നോ, MEGHA. So this is bye bye from me. Take care. Bye.